بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد സഹോദരങ്ങൾ, കഴിഞ്ഞ ദിവസം മസ്ജിദുൽ അക്സയുടെ ചരിത്രം, അതിൻ്റെ വിജയം, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് നടന്ന ഫത്ഹ് വരെയുള്ള കാലഘട്ടത്തിലെ ചരിത്രം നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം സഹാബത്തും താബിഈങ്ങളും അവർക്ക് ശേഷം വന്ന രാജാക്കന്മാരും മസ്ജിദുൽ അക്സയെ പരിപാലിച്ചത്, അതുപോലെ ഫലസ്തീൻ ഭരിച്ചത്, അതിനുശേഷം പിന്നീട് എങ്ങനെയാണ് മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് മസ്ജിദുൽ അക്സ നഷ്ടപ്പെട്ടത്, ഇത്രയും കാര്യങ്ങളാണ് ഇൻഷാല്ലാഹ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് ഖാലിദ് ബിൻ വലീദും അതുപോലെ അബു ഉബൈദ, ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹുമ അവരുടെ നേതൃത്വത്തിൽ ബൈത്തുൽ മഖ്ദിസ് മുസ്ലിമീങ്ങൾ കീഴടക്കിയതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ വിജയം, ബൈത്തുൽ മഖ്ദിസിൻ്റെ ഫത്ഹ് എങ്ങനെയായിരുന്നു? സാധാരണ ഒരു നാട് യുദ്ധത്തിലൂടെ അല്ലെങ്കിൽ യുദ്ധത്തിലല്ലാതെ സുൽഹായിട്ട് രണ്ട് രൂപത്തിൽ കീഴടക്കും. ഒരു രാജ്യം മറ്റൊരു രാജ്യത്ത് കീഴടക്കുന്നത് രണ്ട് രൂപത്തിലായിരിക്കും, ഒന്നുകിൽ സുൽഹായിരിക്കും അല്ലെങ്കിൽ ഉൻവത്ത് എന്ന് പറയും. ഉൻവത്ത് എന്ന് പറഞ്ഞാൽ ബലം പ്രയോഗിച്ച് ഒരു പോരാട്ടത്തിലൂടെ കീഴടക്കും. ഇതിൽ ഏത് രൂപത്തിലായിരുന്നു ബൈത്തുൽ മഖ്ദിസിൻ്റെ വിജയം? അത് സുൽഹായിട്ടായിരുന്നു. നമ്മൾ പറഞ്ഞു, നാല് മാസം ഉപരോധിച്ചതിന് ശേഷം ഒരേറ്റുമുട്ടലില്ലാതെ കീഴടങ്ങുകയായിരുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹുവിന് അവിടുത്തെ ബൈത്തുൽ മഖ്ദിസിൻ്റെ സമീപത്തുള്ള കനീസത്തുൽ ഖിയാമ എന്ന് പറയുന്ന നസ്രാണികളുടെ ചർച്ചിൻ്റെ പുരോഹിതനായിരുന്നു അവിടുത്തെ നേതാവ്. അദ്ദേഹം സഫ്രാനിയൂസ് എന്നുപേരുള്ള പുരോഹിതൻ ബൈത്തുൽ മഖ്ദിസിൻ്റെ താക്കോല് ഉമർ റളിയല്ലാഹുവിന് കൈമാറി. അപ്പോൾ അതൊരു സുൽഹായിട്ട്, ഒരു യുദ്ധമില്ലാതെയാണ് ആ കൈമാറ്റം നടന്നത്. അതിനുശേഷം ഉമർ റളിയല്ലാഹുവിന് അവിടുത്തെ നസ്രാണികളെയും ആ രാജ്യത്തെ പൗരന്മാരായി പരിഗണിച്ച് അവരോട് വളരെ റഹ്മത്തോടുകൂടിയുള്ള, കരുണയോടുകൂടിയുള്ള, നീതിയുടെ ഭരണമായിരുന്നു നടപ്പിലാക്കിയത്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തും അതിനുശേഷമുള്ള ഭരണാധികാരികളുടെ കാലങ്ങളിലും ബൈത്തുൽ മഖ്ദിസ് അത് ഇബാദത്തോട് സജീവമായിരുന്നു, അതുപോലെ തന്നെ തൗഹീദും സുന്നത്തിനോട് സജീവമായിരുന്നു. താബിഈങ്ങളായ പണ്ഡിതന്മാർ അവിടെ ദീൻ പഠിപ്പിക്കുമായിരുന്നു. ഇന്ന് മക്കയും മദീനയും എങ്ങനെയാണോ അതുപോലെയായിരുന്നു അന്ന് മസ്ജിദുൽ അക്സ മുസ്ലിമീങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്. ഇന്ന് മക്കയിലും മദീനയിലും നമ്മൾ യഥേഷ്ടം പോകുന്നു, ഇബാദത്ത് ചെയ്യുന്നു, ഇൽമു പഠിക്കുന്നു. അതുപോലെ ഇബാദത്തിൻ്റെയും ഇൽമിൻ്റെയും തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും ഒരു കേന്ദ്രമായിരുന്നു മസ്ജിദുൽ അക്സ. ഓരോ ഭരണാധികാരിയും ഭരണം ഏറ്റെടുക്കുമ്പോൾ അവരുടെ അഭിമാനമാണ് മസ്ജിദുൽ അക്സ. അതുപോലെ തന്നെ രണ്ട് ഹറമുകളും. അപ്പോൾ മാറി മാറി വരുന്ന ഭരണാധികാരികൾ ഓരോരുത്തരും, ഇന്ന് സൗദി അറേബ്യയിലെ ഭരണാധികാരികൾ ഖാദിമുൽ ഹറമൈൻ എന്ന് പറയുന്നത് പോലെ, ഈ മൂന്ന് പള്ളികളെയും ഖിദ്മത്ത് ചെയ്യുക എന്നതായിരുന്നു ഓരോ ഭരണാധികാരിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അങ്ങനെ വളരെ സജീവമായി മുസ്ലിം ഭരണാധികാരികൾ ഈ പള്ളിയെ കൊണ്ടു നടന്നു. പിന്നീട് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലശേഷം അത് വികസിപ്പിക്കുന്നത് മുആവിയ റളിയല്ലാഹുവാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് നമ്മൾ പറഞ്ഞു, അദ്ദേഹം മസ്ജിദുൽ അക്സയുടെ താക്കോൽ വാങ്ങിയതിന് ശേഷം 1000 പേർക്ക് നമസ്കരിക്കാവുന്ന വലുപ്പത്തിൽ ഒരു മസ്ജിദ് ഉണ്ടാക്കി. അതുണ്ടാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കൾക്ക് ഇമാമായി നിന്നുകൊണ്ട് നമസ്കരിച്ച ആ സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെയാണ് പള്ളി ഉണ്ടാക്കിയത്. ഇന്നും അവിടെയാണ് മസ്ജിദുൽ അക്സയുടെ പ്രധാനപ്പെട്ട ഭാഗം, പ്രധാനപ്പെട്ട ഒന്നാമത്തെ പള്ളി നിൽക്കുന്നത്, അൽ മസ്ജിദുൽ ഖിബ്ലി അല്ലെങ്കിൽ അൽ മുസല്ല ഖിബ്ലി എന്നറിയപ്പെടുന്നത്, ഖിബ്ലയുടെ ഭാഗത്തുള്ള മസ്ജിദ്. ഈ നാല് ചുമരുകൾക്കുള്ളിലാണ് മസ്ജിദുൽ അക്സ. അതിൽ ഖിബ്ലയോട് ചേർന്ന ചുമര്, അതിൻ്റെ അടുപ്പിച്ചാണ് ഈ പള്ളി നിലനിൽക്കുന്നത്. പിന്നീട് മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലത്ത് 3000 ആളുകൾക്ക് നമസ്കരിക്കാവുന്ന വിധത്തിൽ അത് വികസിപ്പിച്ചു. മുആവിയ റളിയല്ലാഹുവിനു അതിൻ്റെ ചുമരുകളൊക്കെ പുതുക്കിപ്പണിത്, ബലം ഉള്ളതാക്കി, അതുപോലെ തന്നെ മേൽക്കൂര കൂടുതൽ ശക്തമാക്കി. അങ്ങനെ വിശാലമായ 3000 ആളുകൾക്ക് നമസ്കരിക്കാവുന്ന ഒരു മസ്ജിദായി മസ്ജിദുൽ അക്സ മാറി. പിന്നീട് മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലശേഷം നമുക്കറിയാം, 4 ഖലീഫമാരുടെ ഭരണം ഏകദേശം ഹിജ്റ 40 അവസാനിക്കുന്നത്. 30 വർഷമാണ് ഖിലാഫത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷം മദീനയിൽ ഭരണം നടത്തി. അതിനുശേഷം പിന്നീട് 30 വർഷമാണ് ഖിലാഫത്തുർ റാഷിദ, 4 ഖുലഫാക്കളുടെ ഭരണം. അതിനുശേഷം മുആവിയ റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വന്നു. പിന്നീട് ഭരണം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് കൈമാറുകയാണ് ഉണ്ടായത്. മുആവിയ റളിയല്ലാഹുവിൻ്റെ മക്കളും പേരക്കുട്ടികളും, അങ്ങനെയാണ് പിന്നീട് ഭരണം നടക്കുന്നത്. ആ ഭരണകൂടത്തിന് അൽ ഖിലാഫത്തുൽ ഉമവിയ അല്ലെങ്കിൽ ഉമവി ഖിലാഫത്ത്, ഉമവി ഭരണകൂടം എന്നാണ് അറിയപ്പെടുന്നത്. ബനു ഉമയ്യ എന്ന കുടുംബക്കാരാണ് മുആവിയയും അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾ. അങ്ങനെ ബനു ഉമയ്യയുടെ ഭരണത്തിൽ മസ്ജിദുൽ അക്സ ഒരുപാട് വികസിച്ചു. മുആവിയ റളിയല്ലാഹുവിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ യസീദ് ബിൻ മുആവിയ ഭരണം നടത്തി. യസീദിന് ശേഷം വീണ്ടും മുആവിയ ഇബ്നു യസീദ് അദ്ദേഹം ഭരണം നടത്തി. പിന്നീട് ഭരണം ഏറ്റെടുത്തത് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന ഭരണാധികാരിയാണ്. അദ്ദേഹവും ബനു ഉമയ്യയിൽപ്പെട്ട ഒരാൾ തന്നെയാണ്, പക്ഷേ മുആവിയ റളിയല്ലാഹുവിന്റെ സന്തതി പരമ്പരയിലല്ല, അതേ കുടുംബം തന്നെയാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ മസ്ജിദുൽ അക്സ വികസിപ്പിച്ച ഭരണാധികാരി. അന്നു മുതൽ ഇന്ന് വരെ മസ്ജിദുൽ അക്സ പല രാജാക്കന്മാരും ഭരിച്ചിട്ട് അതിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് അബ്ദുൽ മലിക് ബിൻ മർവാൻ റഹിമഹുല്ലാ അദ്ദേഹമായിരുന്നു. ബനു ഉമയ്യ 90 വർഷം ഭരണം നടത്തി. ഹിജ്റ 40 മുതൽ ഹിജ്റ 132 വരെ, 132 ബനു ഉമയ്യയുടെ ഭരണം അവസാനിച്ചു. ചില ഖവാരിജുകൾ അവർക്കെതിരെ കലാപമുണ്ടാക്കി, അങ്ങനെ ഭരണം നഷ്ടപ്പെട്ടു. അത്രയും കാലം മസ്ജിദ് അക്സയുടെ സുവർണകാലമായിരുന്നു. താബിഈങ്ങൾ ആ പള്ളിയിൽ ഇബാദത്തുകളും ഇൽമും ഒക്കെ ആയി സജീവമായിരുന്നു. അബ്ദുൽ മലിക് ബിൻ മർവാനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കുബ്ബത്തു സഹ്റ, ഇപ്പോൾ നമ്മൾ ചിത്രത്തിൽ കാണുന്ന ആ മഞ്ഞ നിറത്തിലുള്ള സ്വർണ്ണ നിറത്തിലുള്ള ആ ഡോം, താഴികക്കുടം, അത് പണി കഴിപ്പിച്ചത്. ആ മസ്ജിദിനെ കുറിച്ച് ചില ആളുകൾ ചോദിച്ചിരുന്നു, ഈ ക്ലാസ് കേട്ടിട്ട് ചില ആൾക്കാർ സംശയം ചോദിച്ചിരുന്നു, അവിടെ നമസ്കരിക്കുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പുണ്യമുണ്ടോ? അതുപോലെ തന്നെ ഈ കുബ്ബത്തു സഹ്റ എന്ന് പറയുന്നത്, അത് മുസ്ലിമീങ്ങളെ മസ്ജിദുൽ അക്സയിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി യഹൂദികൾ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്, അത് യഹൂദികൾ ഉണ്ടാക്കിയതല്ല, അബ്ദുൽ മലിക് ബിൻ മർവാൻ റഹിമഹുല്ലാ എന്ന മുസ്ലിം ഭരണാധികാരി ഉണ്ടാക്കിയത് തന്നെയാണ്. പക്ഷേ ആ കുബ്ബക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? യാതൊരു പ്രത്യേകതയുമില്ല, അതൊരു മസ്ജിദാണ്. അവിടെ നമസ്കരിക്കാം, അവിടെ നമസ്കരിച്ചാലും മസ്ജിദുൽ അക്സയിൽ നമസ്കരിച്ച പ്രതിഫലം ഉണ്ടാകും, അതല്ലാതെ അതിൽ കവിഞ്ഞ പ്രത്യേക ഒരു പ്രതിഫലം അതിനില്ല. മാത്രമല്ല, യഹൂദികൾ ഉണ്ടാക്കിയതല്ലെങ്കിലും മസ്ജിദുൽ അക്സയുടെ യഥാർത്ഥ പള്ളിയിൽ നിന്ന് ശ്രദ്ധ തെറ്റി കുബ്ബത്തു സഹ്റയെ മുസ്ലിമീങ്ങൾ ഇങ്ങനെ ആദരിച്ച് അത് പതുക്കെ ഒരു വിധേയത്തിലേക്ക് എത്തണമെന്ന് യഹൂദികൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. കാരണം യഹൂദികളുടെ ഖിബ്ലയായിരുന്നു കുബ്ബത്തു സഹ്റ, ആ പാറ, അതിലേക്ക് തിരിഞ്ഞിട്ടായിരുന്നു മുമ്പ് കാലത്ത് യഹൂദികൾ ഇബാദത്ത് ചെയ്തിരുന്നത്. ഇപ്പോഴും അങ്ങോട്ട് പോകുന്ന പല ആളുകളും, ചില ആളുകൾ മസ്ജിദുൽ അക്സയിൽ തീരെ നമസ്കരിക്കാതെ ഈ കുബ്ബത്തു സഹ്റയിൽ പോയി തൊട്ടുമുത്തുകയും അതിനെ തവാഫ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്, അത് ബിദഅത്താണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള മസ്ജിദുൽ അക്സയിൽ നടക്കുന്ന ബിദഅത്തുകളുടെ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കുബ്ബത്തു സഹ്റ തൊട്ടുമുത്തുക, തവാഫ് ചെയ്യുക, അതുപോലെ തന്നെ അവിടെ നമസ്കാരത്തിന് പ്രത്യേക പ്രതിഫലമുണ്ട് എന്ന് വിശ്വസിക്കുക, അതൊക്കെ ബിദഅത്താണ്. അവിടെ ഏറ്റവും കൂടുതൽ ഫളുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച ഈ അൽ മസ്ജിദുൽ ഖിബ്ലി, മുൻഭാഗത്തുള്ള ഖിബ്ലക്ക് നേരെ അടുത്ത് നിൽക്കുന്ന മസ്ജിദിൽ നമസ്കരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത്. ഇനി അബ്ദുൽ മലിക് ബിൻ മർവാൻ റഹിമഹുല്ലാ, അദ്ദേഹം എത്രമാത്രം മസ്ജിദുൽ അക്സയെ സ്നേഹിക്കുകയും അതിന്റെ ഖിദ്മത്ത് ചെയ്യുകയും ചെയ്തിരുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിന് മിസ്രിൽ നിന്ന് വന്നിരുന്ന വരുമാനം, മിസ്ർ അദ്ദേഹത്തിന്റെ ഭരണത്തിലായിരുന്നു, ഈജിപ്ത്, മിസ്രിൽ നിന്ന് വർഷം ഓരോ വർഷവും കിട്ടിയിരുന്ന അവിടുത്തെ സക്കാത്തും അതുപോലെ തന്നെ ജിസിയയും മറ്റ് പലതരത്തിലുള്ള വരുമാനവും അതെല്ലാം അദ്ദേഹം മസ്ജിദുൽ അക്സയുടെ വികസനത്തിനാണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഈ കുബ്ബത്തു സഹ്റ എന്ന് പറയുന്ന ഈ കുബ്ബക്ക് താഴെയുള്ള ആ പള്ളി 6 വർഷത്തെ മിസ്രിൽ നിന്നുള്ള വരുമാനം, ഇന്നത്തെ കണക്കനുസരിച്ച് ഒരു രാജ്യത്തു നിന്ന് കിട്ടുന്ന മുഴുവൻ വരുമാനവും അദ്ദേഹം ഇതിനുവേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ 6 വർഷം കഴിഞ്ഞപ്പോൾ ഈ മസ്ജിദിന്റെ പണി പൂർത്തിയായി. കുബ്ബത്തു സഹ്റ മസ്ജിദു അൽ കുബ്ബ എന്നറിയപ്പെടുന്ന ഈ മസ്ജിദിന്റെ പണി പൂർത്തിയായി. ഈ പണി കഴിഞ്ഞപ്പോൾ പിന്നെ 1 വർഷത്തെ വരുമാനം, അല്ലെങ്കിൽ ഈ പണി കഴിഞ്ഞ് ബാക്കിയായ വരുമാനം, വലിയൊരു സംഖ്യയുണ്ട്, അത് ഈ പണിക്ക് നേതൃത്വം കൊടുത്ത, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത റജ ഇബ്നു ഹൈവ റഹിമഹുല്ലാ എന്ന താബിഈ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന യസീദ് ഇബ്നു സലാം, അദ്ദേഹം നസ്രാനിയായിരുന്നു. യസീദ് ഇബ്നു സലാം ഇസ്ലാം സ്വീകരിച്ചോ ഇല്ലേ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കുമായി വീതിച്ചു കൊടുക്കാൻ അബ്ദുൽ മലിക് ബിൻ മർവാൻ തീരുമാനിച്ചു. അവർക്കുള്ള പ്രതിഫലമായിട്ട് റജ ഇബ്നു ഹൈവ പറഞ്ഞു, ഞാൻ എന്റെ പണം കൊണ്ട് മസ്ജിദ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്, ഈ മസ്ജിദുൽ അക്സയുടെ പരിധിക്കുള്ളിൽ എന്റെ പണം കൊണ്ട് ഒരു പള്ളി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് പൂർണ്ണമായും നിരസിച്ചു, അത് അദ്ദേഹം വാങ്ങിയില്ല. രണ്ടുപേരും ആ പണം വാങ്ങിയിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാകുന്നത് യസീദ് ഇബ്നു സലാം ഇസ്ലാം സ്വീകരിച്ചിരിക്കാമെന്നാണ്, കാരണം അല്ലെങ്കിൽ അദ്ദേഹം ഈ മസ്ജിദിന്റെ പ്രവൃത്തിക്ക് പിന്നെ കൂലി വാങ്ങാതിരിക്കേണ്ട കാര്യമില്ല, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരിക്കാം. അങ്ങനെയാണ് ഈ കുബ്ബത്തു സഹ്റയുടെ പണി പൂർത്തിയാകുന്നത്. ഇന്ന് മസ്ജിദ് നബവിയിൽ ചരിത്ര പ്രസക്തമായ 200 സ്മാരകങ്ങളുണ്ട്, 7 മുസല്ലകൾ, അതുപോലെ തന്നെ മക്തബയുണ്ട്, ഇങ്ങനെ പല കെട്ടിടങ്ങളായിട്ട് 200 കേന്ദ്രങ്ങൾ മസ്ജിദുൽ അക്സയുടെ ഉള്ളിലുണ്ട്, ഈ 4 ചുമരിനുള്ളിലായിട്ട്. ഈ 200 ബഹുഭൂരിഭാഗവും നിർമ്മിച്ചത് അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലത്താണ്. അപ്പൊ അദ്ദേഹം എത്രമാത്രം മസ്ജിദുൽ അക്സക്ക് ഖിദ്മത്ത് ചെയ്തിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ കാലശേഷം ഇസ്ലാമിന്റെ ഈ ഇസ്സത്തുള്ള കാലമായിരുന്നു. ഉമവി ഖിലാഫത്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജിഹാദ് നടന്നിട്ടുള്ള കാലഘട്ടം, ഇസ്ലാമിക ലോകം വികസിച്ച കാലഘട്ടം. സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുന്നത്തിനോട് അടുത്ത ഭരണം, ഏറ്റവും ദീനിയായ ഭരണം അവരുടെ കാലത്തായിരുന്നു. ഈ 90 വർഷം കൊണ്ട് ലോകത്തിന്റെ മുക്കുമുലകളിൽ ഇസ്ലാം എത്തി. യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ ഇസ്ലാമിക ദഅവത്ത് എത്താൻ കാരണമായിട്ടുണ്ട്. അതിനുശേഷം ഹിജ്റ 132 അബ്ബാസി ഖിലാഫത്ത് തുടങ്ങുകയാണ്. അടുത്ത ഭരണകൂടം ഉമവി ഖിലാഫത്ത് അവസാനിച്ച് അബ്ബാസി ഖിലാഫത്ത് തുടങ്ങി. എങ്ങനെയാണ് ഉമവി ഖിലാഫത്ത് അവസാനിച്ചത്? അബ്ബാസികളുടെ സ്ഥാപകന്മാരായിട്ടുള്ള ആളുകൾ ഖുറൂജ് നടത്തിയതാണ്. ബനു ഉമയ്യക്കെതിരെ അവർ കലാപം നടത്തിയതാണ്. അതൊരിക്കലും ശരിയല്ല. അവർ ചെയ്തത് വലിയ ഒരു തെറ്റായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നല്ല ഭരണത്തെ അവർ ഖുറൂജിലൂടെ അവസാനിപ്പിച്ചു. ഇനി നമുക്ക് കാണാം, ഇനി വരുന്ന ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ അനന്തരഫലങ്ങൾ എത്ര മോശമായിരുന്നു എന്നുള്ളത്. അബ്ബാസി ഖിലാഫത്ത് അത് സ്ഥാപിച്ചത് തന്നെ ഖുറൂജിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉമവി ഖിലാഫത്തിനെതിരെ ഭരണാധികാരികൾക്കെതിരെ അവർ അക്രമം നടത്തി, വിപ്ലവം നടത്തി. ഇത് ഇസ്ലാമിൽ യാതൊരു അനുവാദവുമില്ലാത്ത കാര്യമാണ്. ഒരു ഭരണാധികാരി മുസ്ലിമായിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തെ അനുസരിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്മ വ അത്തഅ, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. വഇൻ ദറബ ദഹറക വഅഖദ മാലക, നിന്റെ പുറം അടിച്ച് നിന്നെ മർദ്ദിച്ചാലും, വഅഖദ മാലക, നിന്റെ സമ്പത്ത് കൊള്ളയടിച്ചാലും ശരി, ഭരണാധികാരി എന്തു ചെയ്താലും, കുഫർ അഥവാ ഇസ്ലാം അദ്ദേഹം ഉപേക്ഷിച്ചു പോകുന്നത് വരെ, ഇസ്മ വ അത്തഅ, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ഇതൊരിക്കലും മനുഷ്യരുടെ സ്വാതന്ത്ര്യം അടിച്ചമർത്തുകയോ ജനങ്ങളെ അടിമകളാക്കി വെക്കുകയോ ചെയ്യാൻ വേണ്ടിയുള്ള നിയമമല്ല. നേരെ മറിച്ച്, ഒരു ഭരണാധികാരിയുടെ അക്രമത്തെക്കാൾ വലുതായിരിക്കും ഒരു ഭരണാധികാരിയും ഇല്ലാതെ നാട് മുഴുവൻ ആളുകൾ തോന്നിയതുപോലെ ജീവിക്കാൻ തുടങ്ങിയാൽ. ആ അങ്ങനെയുള്ള അവസ്ഥ വന്നാൽ ശത്രുക്കൾ ആ രാജ്യം കീഴടക്കും. ഭരണാധികാരി അക്രമിയാണെങ്കിലും അദ്ദേഹം രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കും, അതുപോലെ മുസ്ലിമീങ്ങളുടെ അഭിമാനം സംരക്ഷിക്കും, ഇതുപോലെ പള്ളികളും മുസ്ലിമീങ്ങൾക്ക് വേണ്ടപ്പെട്ട പരിശുദ്ധമായ സ്ഥലങ്ങളൊക്കെ സംരക്ഷിക്കും. ഇതൊന്നുമില്ലാത്ത അവസ്ഥ വരും ജനങ്ങൾ വിപ്ലവം നടത്തിയാൽ. അതിൻ്റെ ജീവിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ചുറ്റും ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. മുസ്ലിം രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും കലാപങ്ങളുണ്ടായി, ഭരണാധികാരികൾക്കെതിരെ ആളുകൾ ആയുധമെടുത്തു. അതിൻ്റെ ഫലമായി ആ ഭരണാധികാരി ഉണ്ടായപ്പോൾ ഉള്ള അക്രമങ്ങളുടെ എത്രയോ ഇരട്ടി അക്രമങ്ങൾ പിന്നീട് സംഭവിച്ചു. അക്രമിയായ ആ ഭരണാധികാരിയെങ്കിലും ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ജനങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കലാപം ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. ഭരണാധികാരികൾക്കെതിരെ ഒരു വാക്കുകൊണ്ടുപോലും വിപ്ലവം നടത്താൻ, അവർക്കെതിരെ ഇറങ്ങിപ്പുറപ്പെടാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല, അള്ളാഹും റസൂലും അനുവദിക്കുന്നില്ല. ഏതായാലും അങ്ങനെ ചെയ്തു. അള്ളാഹുവിൻ്റെ വിധി പ്രകാരം അത് സംഭവിച്ചു. പിന്നീട് അബ്ബാസി ഖിലാഫത്ത് അധികാരമേറ്റെടുത്തു. അവസാനത്തെ ഉമവി ഖലീഫയായിരുന്ന അബ്ദുറഹ്മാൻ ഇബിൻ മുആവിയ എന്ന് പറയുന്ന ഭരണാധികാരി, രാജാവ് മുആവിയ റളിയല്ലാഹുവിൻ്റെ മകനല്ല, അതിന് ഒരുപാട് കാലശേഷം വന്നയാളാണ് അബ്ദുറഹ്മാൻ ഇബിൻ മുആവിയ, അബ്ദുറഹ്മാൻ അദ്ദാഖിൽ എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹം രാജ്യം വിട്ട് യൂറോപ്പിലേക്ക് പോയി. അന്ന് ഉമവി ഖിലാഫത്തിൻ്റെ കീഴിലായിരുന്നു യൂറോപ്പിലെ പല രാജ്യങ്ങളും. അന്തലുസ്, ഇന്നത്തെ സ്പെയിനിൻ്റെ ഭാഗമായ നാട്, ഇന്നത്തെ സ്പെയിന്, ഫ്രാൻസ്, പോർച്ചുഗൽ, ഈ രാജ്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന അന്തലുസിലേക്ക് അദ്ദേഹം ഹിജ്റ പോയി. പിന്നീട് അവിടെ അദ്ദേഹം ഒരു ഭരണകൂടം ഉണ്ടാക്കി, അൽ ഉമവിയത്തുൽ അന്തലുസിയ, അവിടുത്തെ യൂറോപ്യൻ ഉമവി ഖിലാഫത്ത് എന്ന പേരിൽ ഒരു ഭരണമുണ്ടാക്കി. അബ്ബാസി ഖലീഫമാർ അങ്ങോട്ടല്ലാതെ ശ്രദ്ധിച്ചില്ല, കാരണം കുറേ ദൂരെയാണ്, അവരവരുടെ ഇഷ്ടത്തിന് പോകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഖുറൂജിൻ്റെ ഒന്നാമത്തെ റിസൾട്ടായിരുന്നു, അതുവരെ ഒരൊറ്റ ഇമാമിൻ്റെ കീഴിലായിരുന്ന മുസ്ലിം മുസ്ലിം രാജ്യങ്ങൾ, മുസ്ലിം ലോകം രണ്ട് നേതൃത്വത്തിന് കീഴിലായിപ്പോയി. അത് ഈ ഖുറൂജിൻ്റെ ഫലമായിരുന്നു. പിന്നീട് അബ്ബാസി ഖലീഫമാരും മസ്ജിദുൽ അഖ്സ പരിപാലിച്ചു. അവരുടെ ഭരണാധികാരികളും മസ്ജിദുൽ അഖ്സക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിരുന്നു. എന്നാൽ ഉമവി ഖലീഫമാരുടെ അത്രയും അവർക്ക് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടില്ല. 200 വർഷങ്ങൾ കഴിഞ്ഞ് ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ 220, 230, 240 ഈ സമയമായപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഖലീഫയാണ് ഉമവി അബ്ബാസി ഖലീഫമാരിലെ ഏറ്റവും നല്ല ഖലീഫയായിട്ടുള്ള അൽ മുത്തവക്കിലു ബില്ലാ ജഅഫർ ഇബ്നുൽ മുഅ്തസിം ബില്ലാ ഇബ്നു ഹാറൂൻ റഷീദ് റഹിമഹുല്ലാ, അദ്ദേഹം അധികാരമേറ്റെടുത്തു. നമുക്കറിയാം ഈ അബ്ബാസി ഖിലാഫത്തിൻ്റെ കാലത്ത് ഒരുപാട് മുസീബത്തുകൾ മുസ്ലിം ലോകത്തുണ്ടായി. അവരാണ് മറ്റു കുഫ്ഫാറുകളുടെ വേദഗ്രന്ഥങ്ങളും ഫിലോസഫിയുടെ ഗ്രന്ഥങ്ങളുമൊക്കെ അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിൽ നാനാവിധത്തിലുള്ള ബിദഅത്തുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തത് ഈ അബ്ബാസി ഖലീഫമാരായിരുന്നു. അവർ അധികാരം ഏറ്റെടുത്തതന്നെ ഖുറൂജിലൂടെയാണ്. പിന്നീട് മുസ്ലിമീങ്ങളുടെ ദീൻ നശിപ്പിക്കുന്ന പല കാര്യങ്ങളും അവർ ചെയ്തു. ഗ്രീക്ക് ഫിലോസഫർമാരുടെ കിതാബുകളും അതുപോലെ തന്നെ യൂറോപ്യന്മാരുടെ കിതാബുകളും ഇന്ത്യക്കാരായ കുഫ്ഫാറുകളുടെ കിതാബുകളും ഇതൊക്കെ മുസ്ലിം ലോകത്തേക്ക് അവർ ഇറക്കുമതി ചെയ്തു. അതിൻ്റെ ഫലമായി ഇസ്ലാമിക ലോകത്ത് ജഹ്മിയാക്കൾ, അതുപോലെ മുഅ്തസിലിയാക്കൾ, ഇങ്ങനെയുള്ള പിഴച്ച കക്ഷികൾ ഉടലെടുത്തു. ഇങ്ങനെയുള്ള കിതാബുകളൊക്കെ വായിച്ച് ഖുർആൻ സൃഷ്ടിവാദം, ഇതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അസ്മാ വ സിഫാത്ത് നിഷേധിക്കുന്ന വാദങ്ങൾ, ഇതൊക്കെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിച്ചു. അങ്ങനെ ബിദഅത്തുകൾ സമൂഹത്തിൽ പ്രചരിച്ചു. അങ്ങനെ ഈ ബിദഅത്തുകളുടെ കാരണമായി മുസ്ലിം സമുദായം ഭിന്നിച്ചു. ബിദഅത്തുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഭിന്നിപ്പുണ്ടാകും, കാരണം ഓരോ ബിദഅത്തിൻ്റെ കക്ഷികളും അവർ വേറെ വേറെ ഉമ്മത്ത് പോലെ, വേറെ സമുദായങ്ങൾ പോലെ പെരുമാറും. അങ്ങനെ പരസ്പരം ശത്രുതയുള്ള ഒരുപാട് കക്ഷികളായി മുസ്ലിമീങ്ങൾ മാറി. ഹക്കിൽ ഉറച്ചു നിന്ന, യഥാർത്ഥ ദീനിൽ ഉറച്ചു നിന്ന പണ്ഡിതന്മാർക്ക് ക്രൂരമായ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. ഭരണാധികാരികൾ ഈ ബിദഅത്തുകൾക്ക് സപ്പോർട്ടായിരുന്നു. അങ്ങനെ അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ, ഇമാം അഹമ്മദ്, അദ്ദേഹമൊക്കെ ജയിലിലടക്കപ്പെട്ടു, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്ന പേഴ്ചവാദങ്ങൾ അത് അംഗീകരിക്കാതെ അതിനൊക്കെ മറുപടി കൊടുത്ത് ശക്തമായി നിലകൊണ്ടതിന്റെ പേരിൽ ഇമാം അഹമ്മദിനെ പോലെയുള്ള പണ്ഡിതന്മാർക്ക് ജയിലിൽ കഴിയേണ്ടി വന്നു. ശക്തമായ പീഡനങ്ങളുണ്ടായി. അദ്ദേഹത്തെ വധിക്കാൻ വിധിച്ചിരുന്നു, വധശിക്ഷക്ക് വിധിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അദ്ദേഹത്തെ വധിക്കാൻ വിധിച്ച അബ്ബാസി ഖലീഫ ആ വധശിക്ഷ നടപ്പിലാക്കുന്നതിന്റെ തലേ ദിവസം മരണപ്പെട്ടു. അങ്ങനെ ഇമാം അഹമ്മദ് ദുആ ചെയ്തതാണ്, ഇയാളുടെ ഷെറിൽ നിന്ന് തന്നെ കാത്തു രക്ഷിക്കണേ, കൊല്ലുന്നതിന്റെ തലേ ദിവസം ആ രാജാവ് മരിച്ചു. അങ്ങനെ പിന്നീട് വന്ന പത്താമത്തെ അബ്ബാസി ഖലീഫയായിരുന്നു നമ്മൾ പറഞ്ഞ അൽ മുത്തവക്കിലു ബില്ലാ എന്നറിയപ്പെടുന്ന അബുൽ ഫദൽ ജഅഫർ ഇബ്നുൽ മുഅ്തസിം ബില്ലാഹി ഇബ്നി ഹാറൂൻ റഷീദ് റഹിമഹുള്ള. അദ്ദേഹം വളരെ സ്വാലിഹായ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹമാണ് ഇമാം അഹമ്മദിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത്. പണ്ഡിതന്മാരെയൊക്കെ ജയിലിൽ നിന്ന് അദ്ദേഹം മോചിപ്പിച്ചു. സുന്നത്തിന് അദ്ദേഹം പ്രതാപം നൽകി. സുന്നത്തിന്റെ പണ്ഡിതന്മാർക്ക് അദ്ദേഹം ഇജ്ജത്ത് കൊടുത്തു, അവർക്ക് ദീൻ പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ കാലത്ത് കുറച്ച് ആശ്വാസമുണ്ടായി. അദ്ദേഹം ബൈത്തുൽ മഖ്ദിസ് നല്ല രീതിയിൽ പരിപാലിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തെ കൊല്ലുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ആളുകളാണ്. മുത്തവക്കിൽ ബില്ലാ എന്ന് പറയുന്ന അൽ മുത്തവക്കിൽ അലല്ലാഹ് എന്ന് പറയുന്ന ഈ ഭരണാധികാരിയെ, പത്താമത്തെ അബ്ബാസി ഖലീഫയെ കൊല്ലുന്നതോടുകൂടി അബ്ബാസി ഖിലാഫത്ത് യഥാർത്ഥത്തിൽ അവസാനിച്ചു. കുറെ കാലം കൂടി പേരിന് അബ്ബാസി ഖിലാഫത്ത് ഉണ്ടായിരുന്നു, 200-300 വർഷങ്ങൾ കൂടി ബാക്കിയായിട്ടുണ്ട്. പക്ഷേ ഹഖീഖത്തിൽ അവരുടെ പ്രതാപം അതോടുകൂടി അവസാനിച്ചു. ഈ സുന്നത്തിന്റെ ആളായിരുന്ന, യഥാർത്ഥ ദീനിന്റെ ആളായിരുന്ന, തൗഹീദിന്റെ ആളായിരുന്ന ഈ പണ്ഡിത ഈ ഭരണാധികാരിയെ അദ്ദേഹത്തിന്റെ സ്വന്തം അംഗരക്ഷകർ തന്നെയാണ് കൊല്ലുന്നത്. അന്ന് അബ്ബാസി ഖലീഫമാര് അവർക്ക് സെക്യൂരിറ്റി ആയിട്ട് തുർക്കിയിൽ നിന്ന് പട്ടാളക്കാരെ കൊണ്ടുവന്നിരുന്നു ബഗ്ദാദിലേക്ക്. ബഗ്ദാദിലായിരുന്നു അബ്ബാസി ഖിലാഫത്തിന്റെ ആസ്ഥാനം. അപ്പൊ ഇവർക്ക് പേഴ്സണലായിട്ടുള്ള സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, രാജാക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വളരെ അഭ്യാസികളായിട്ടുള്ള തുർക്കിക്കാരെ അവർ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ വന്ന ചില അംഗരക്ഷകരാണ് ഇദ്ദേഹത്തെ കൊല്ലുന്നത്. അതിൽ ഇദ്ദേഹത്തിന്റെ സ്വന്തം മകൻ പോലും പങ്കെടുത്തു എന്നാണ് ചില ചരിത്രരേഖകൾ പറയുന്നത്. അപ്പൊ അങ്ങനെ വളരെ ക്രൂരമായ ഒരു ചതിയിലൂടെ ഇദ്ദേഹം ജാഫർ ഇബ്നുൽ മുഅ്തസിം റഹിമഹുള്ള കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെ കൊന്നതോടുകൂടി പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ അബ്ബാസി ഖിലാഫത്തിന് വിലയില്ലാതെ. അബ്ബാസി ഖലീഫ എന്ന് പറയുന്നത് പിന്നീട് ഒരു റബ്ബർ സ്റ്റാമ്പായി മാറി, അവരുടെ ഒരു പേര് മാത്രം. ഓരോ രാജ്യങ്ങളും സ്വന്തമായി ഭരണം നടത്താൻ തുടങ്ങി. പിന്നീടുള്ള ഒരു ഭരണാധികാരിക്കും ഇജ്ജത്ത് ഉണ്ടായിട്ടില്ല അബ്ബാസികൾക്കിടയിൽ. എന്തെങ്കിലും ഒരു ഉത്തരവിറക്കുമ്പോൾ അതിൽ ഒപ്പിടൽ മാത്രമായിരുന്നു അബ്ബാസി ഖലീഫമാരുടെ ജോലി. ഓരോ രാജ്യവും അതാത് നാട്ടിലെ ആളുകൾ ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ രാജ്യങ്ങളും അവരുടെ അധികാരത്തിൽ നിന്ന് കൈവിട്ടുപോയി. അവസാനം പല ഭരണകൂടങ്ങളും മുസ്ലിം രാജ്യങ്ങളിൽ തലമുക്കാൻ തുടങ്ങി. ഫലസ്തീൻ ഈ കൂട്ടത്തിൽപ്പെട്ട പലരും ഭരിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളൊക്കെ ഫലസ്തീൻ ഭരിച്ചിട്ടുണ്ട്. അങ്ങനെ മാറി മാറി ഭരിച്ച ഒരു വിഭാഗമാണ് ആ കൂട്ടത്തിൽ കടന്നു വന്നൊരു കൂട്ടരാണ് ഉബൈദികൾ എന്ന് പറയുന്ന ഷിയാ ഭരണകൂടം. ഉബൈദികൾ എന്ന് പറഞ്ഞാൽ അവർ ഷിയാക്കളാണ്. നമുക്കറിയാം ഷിയായിസം ഉടലെടുത്ത കാലത്ത് മുസ്ലിം ലോകത്ത് അവർക്ക് നിലനിൽപ്പുണ്ടായിരുന്നില്ല. ജസീറത്തുൽ അറബിലും അതുപോലെ തന്നെ ഷാമിലും ഒക്കെയുള്ള ഉമവി ഖിലാഫത്തിന്റെ കാലത്ത് അവർക്ക് തലപൊക്കാൻ സാധിച്ചിരുന്നില്ല. ഉമവി ഖിലാഫത്തിന്റെ കാലത്ത് ഷിയാക്കൾ നാടുകടത്തുകയായിരുന്നു. അങ്ങനെ അവർ ഈ ഏഷ്യയിൽ തന്നെ നിൽക്കാൻ സാധിക്കാതെ ആഫ്രിക്കയിലേക്ക് പലായനം ചെയ്തതാണ് അന്നത്തെ ഷിയാക്കൾ, ആദ്യകാലക്കാരായ ഷിയാക്കൾ. അവരൊക്കെ തിരിച്ചു വരാൻ കിട്ടിയ ഒരു ചാൻസ് ആയിട്ട് ഇത് കണ്ടു. അബ്ബാസി ഖിലാഫത്ത് ദുർബലമായപ്പോൾ, അബ്ബാസി ഖിലാഫത്തിന്റെ കീഴിലുണ്ടായിരുന്ന രാജ്യങ്ങളൊക്കെ ഇങ്ങനെ നാട്ടുരാജ്യങ്ങളായി ചെതറിപ്പോകുന്നത് കണ്ടപ്പോൾ അവർ വന്ന് അതിലൊരു ചെറിയ ഭാഗം ഫലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം അവർ പിടിച്ചെടുത്തു. അങ്ങനെ ഷിയാക്കളുടെ ഉബൈദികളുടെ കയ്യിലായിരുന്നു ഫലസ്തീൻ ഉണ്ടായിരുന്നത്, അവരുടെ കയ്യിലായിരുന്നു ബൈത്തുൽ മഖ്ദിസ് ഉണ്ടായിരുന്നത്. അവരുടെ കയ്യിലുള്ള സമയത്താണ് കുരിശ് യുദ്ധം നടന്ന് ക്രിസ്ത്യാനികൾ ബൈത്തുൽ മഖ്ദിസ് പിടിച്ചെടുക്കുന്നത്. ഈ സംഭവം നടക്കുന്നത്, കുരിശ് യുദ്ധം നടക്കുന്നത് ഏത് വർഷത്തിലാണ്? ഹിജ്റ വർഷം 588, അതായത് ഇപ്പോഴത്തെ ഈ ക്രിസ്ത്യാനികളുടെ വർഷപ്രകാരം 1095 പതിനൊന്നാം നൂറ്റാണ്ടിന്റെ അവസാനം 1095 കുരിശ് യുദ്ധം നടക്കുന്നത്. എങ്ങനെയാണ് കുരിശ് യുദ്ധം ഉണ്ടായത്? കുരിശ് യുദ്ധം ഉണ്ടായത് യൂറോപ്പിൽ നിന്ന് വന്നിട്ടാണ് ബൈത്തുൽ മഖ്ദിസ് അവർ പിടിച്ചെടുക്കുന്നത്. ആ കാലത്ത് നമുക്കറിയാം യൂറോപ്പിൽ റോമക്കാരുണ്ട്, ഇറ്റലി കേന്ദ്രീകരിച്ച് അവർക്കവിടെ ഒരു ഭരണകൂടമുണ്ട്. റോമക്കാരിൽ നിന്ന് ഭിന്നിച്ചിട്ടുള്ള, അവരിൽ നിന്ന് പിളർന്നു വന്നിട്ടുള്ള ഒരു വിഭാഗമാണ് ബൈസന്റിയൻ എന്ന് പറയുന്ന ഭരണാധികാരികൾ. അവരാണ് ഈ ഏഷ്യയിൽ ക്രിസ്തു മതം അനുസരിച്ച് ജീവിക്കുന്നത്. അവരുടെ ആസ്ഥാനം തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിളാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുസ്തന്തീനിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ബൈസന്റികളുടെ കേന്ദ്രം. ഇവർ രണ്ടുപേരും രണ്ട് മതം പോലെയാണ്. രണ്ടു കൂട്ടരും ക്രിസ്ത്യാനികളാണെങ്കിലും രണ്ടും തമ്മിൽ യാതൊരു ഐക്യവുമില്ല, യാതൊരു ബന്ധവുമില്ല. ബൈസന്റിയൻ രാജവംശം, അവർ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ്. റോമക്കാര് കത്തോലിക്കരാണ്. ഇവർ രണ്ടുപേരും പരസ്പരം തക്ഫീർ ചെയ്യുന്നുണ്ട്, പരസ്പരം കാഫറാക്കുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം ക്രിസ്ത്യാനിയായിട്ട് അംഗീകരിക്കുന്നില്ല. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴച്ചുപോയി എന്ന് ആരോപിക്കുന്നവരാണ്. അവരുടെ പള്ളികളിൽ പരസ്പരം നമസ്കരിക്കുകയില്ല, ഇബാദത്ത് ചെയ്യുകയില്ല, അങ്ങനെ ശത്രുക്കളാണ്. പക്ഷേ ആ കാലത്തുണ്ടായിരുന്ന അവരുടെ മാർപ്പാപ്പ യൂറോപ്പിലുണ്ടായിരുന്ന ഇറ്റലി കേന്ദ്രീകരിച്ചുള്ള ക്രിസ്ത്യാനികളുടെ കത്തോലിക്കുകാരുടെ ഏറ്റവും വലിയ പുരോഹിതനാണ് മാർപ്പാപ്പ എന്ന് പറയുന്നത്. അന്നത്തെ മാർപ്പാപ്പയായിട്ടുള്ള ഓർബാൻ രണ്ടാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം അറിയപ്പെടുന്നത് ക്രിസ്ത്യാനികൾ തന്നെ പല അദ്ദേഹത്തെ വിളിക്കുന്നത് അശ്ശൈത്താനുൽ മുഖദ്ദസ് എന്നാണ്, വിശുദ്ധ പിശാജ് എന്ന് പറഞ്ഞാൽ. അത്രയും തന്ത്രശാലിയായ ഒരു വ്യക്തിയായിരുന്നു ഈ ഓർബാൻ എന്ന് പറയുന്ന വ്യക്തി. അയാളാണ് ആദ്യമായി ക്രിസ്ത്യാനികൾക്ക് പാപമോചനത്തിന്റെ ടിക്കറ്റ്, സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങിയത്. സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കടലാസിൽ എഴുതി കൊടുക്കുമായിരുന്നു അവർക്ക്. അങ്ങനെ ചെയ്തിട്ടുള്ള ഈ സമ്പ്രദായം തുടങ്ങിയ വ്യക്തിയാണ് ഇദ്ദേഹം. എന്ത് ചെയ്തു? ഇദ്ദേഹം യൂറോപ്പിലുള്ള ക്രിസ്ത്യാനികളൊക്കെ വിളിച്ചുകൂട്ടി, എന്നിട്ട് ഒരു മീറ്റിംഗ് വെച്ചു ഫ്രാൻസിലെ ഒരു സ്ഥലത്ത്. അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ക്ലിയർമോണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫ്രാൻസിൽ അദ്ദേഹം എന്ത് ചെയ്തു? യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളെയും, ഇറ്റലിയിലെയും ഫ്രാൻസിലെയും പരിസരത്തൊക്കെയുള്ള ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കൂട്ടി. അക്കാലത്ത് ഫ്രാൻസിൻ്റെ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. യൂറോപ്പിൻ്റെ അവസ്ഥ എന്താണ്? AD ഒരു 400 മുതൽ 1400 വരെയുള്ള വർഷം ഇന്നത്തെ നിഷ്പക്ഷരായ ചരിത്രകാരന്മാരും യൂറോപ്യന്മാർ തന്നെയും പറയുന്നതാണ്, അവരുടെ ചരിത്രത്തിലെ ഇരുണ്ട യുഗമാണ് 400 മുതൽ 1400 വരെയുള്ള വർഷം. ആരെങ്കിലും എന്തെങ്കിലും കാര്യം അവരുടെ സഭക്കെതിരായി പറഞ്ഞാൽ ഉടനെ വധശിക്ഷയായിരിക്കും. അതുപോലെ പൂർണ്ണമായ അരാജകത്വം, പൂർണ്ണമായ അടിമത്തമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് യൂറോപ്പിൽ. അവർ നാല് വിഭാഗമായിരുന്നു, നാല് ജാതിയായിരുന്നു. നമ്മുടെ നാട്ടിൽ ജാതി സമ്പ്രദായം ഉള്ളതുപോലെ നാല് ജാതികളായിരുന്നു. ഏറ്റവും മുതിർന്നത് പുരോഹിതന്മാർ, പിന്നെ അമീർമാർ, ഭരണാധികാരികളായിട്ടുള്ള കുറച്ച് ആളുകൾ, പിന്നെ ഈ പുരോഹിതന്മാരുടെയും അതുപോലെ തന്നെ അമീർമാരുടെയും രാജാക്കന്മാരുടെയും പട്ടാളക്കാരായിട്ടുള്ള മിലിറ്ററി ആയിട്ടുള്ള ഒരു വിഭാഗം. ഈ മൂന്ന് കൂട്ടരും കുറച്ച് അഭിമാനത്തോടെ ജീവിക്കും. താഴെക്കിടയുള്ള ആളുകൾ, ബാക്കിയുള്ള ആളുകൾ, ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ 95% ജനങ്ങളും ഇതിന് പുറത്താണ്, ഈ മൂന്ന് വിഭാഗങ്ങൾക്ക് പുറത്താണ്. ഈ 95% വരുന്ന താഴ്ന്ന ജാതി ആയിട്ടുള്ള ആളുകൾ അടിമകളാണ്. അവരെ കൊണ്ട് ഈ മൂന്ന് വിഭാഗം എന്ത് ജോലിയും ചെയ്യിപ്പിക്കും. അവർക്ക് ഭൂമിയിൽ അവകാശമില്ല, അവർക്ക് ഒന്നിനും അവകാശമില്ല. അവർക്ക് ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, വേറെ യാതൊരു അവകാശങ്ങളുമില്ല. വിവാഹം വരെ അവർക്ക് അനുവാദമില്ല. ചിലപ്പോൾ ചില യജമാനന്മാർ ഈ അടിമകൾക്ക് വിവാഹം കഴിക്കാൻ അനുവാദം കൊടുക്കും, പക്ഷെ ആ അനുവാദം ചിലപ്പോൾ അവർ പിൻവലിക്കും. വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം ചിലപ്പോൾ അവൻ്റെ ഭാര്യയെ മുതലാളി കൊണ്ടുപോകും. ഇങ്ങനെയായിരുന്ന അവസ്ഥ. അവരെ അടിമകളാക്കി ചങ്ങലക്കിട്ടിട്ടായിരുന്നു കൊണ്ടു നടന്നിരുന്നത് യൂറോപ്പിൽ. അതൊക്കെ അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന ചരിത്രങ്ങളാണ്. ഇങ്ങനെയുള്ള ഈ ഇരുണ്ട യുഗത്തിലാണ് യൂറോപ്യന്മാർ ജീവിക്കുന്നത്. അതുതന്നെ പരസ്പരം വലിയ ശത്രുതയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഓരോ പുരോഹിതന്മാരും തമ്മിൽ ശത്രുക്കളായിരിക്കും, ഓരോ ഭരണാധികാരികളും ശത്രുക്കളായിരിക്കും. ഇങ്ങനെ ഈ അടിമകളെ ഉപയോഗിച്ച് ഇവർ തമ്മിലുള്ള ശത്രുത തീർക്കും. രണ്ടാളുകൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ഇവൻ്റെ അടിമയും അവൻ്റെ അടിമയും പോയി യുദ്ധം ചെയ്യും. അങ്ങനെ കലാപങ്ങളായിരുന്നു യൂറോപ്പിലുണ്ടായിരുന്നത്. അതുപോലെ യാതൊരു തരത്തിലുള്ള അറിവും, ഭൗതികമായ അറിവും ദീനീയായ അറിവും ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു. ചൂഷണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ സമയത്താണ് ഈ ഓർബാൻ രണ്ടാമൻ എന്ന് പറയുന്ന മാർപ്പാപ്പ മീറ്റിംഗ് വിളിക്കുന്നത്. ഈ ഒരു പരിതാപകരമായ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, ഈ ക്രിസ്ത്യാനികളൊക്കെ ഒന്നിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് അദ്ദേഹം കണ്ടുപിടിച്ച തന്ത്രമായിരുന്നു, നമുക്ക് കിഴക്ക് ഭാഗത്തേക്ക് പോയി ഫലസ്തീനിൽ പോയി അവിടെ ഈ ബൈത്തുൽ മഖ്ദിസ് അടക്കമുള്ള ഈലിയ എന്നാണ് ആ നാടിനെ അവർ വിളിച്ചിരുന്നത്. നമ്മളിപ്പോൾ അൽഖുദ്സ് എന്ന് പറയുന്നതിന് പകരം ഈലിയ എന്നാണ് അവർ വിളിച്ചിരുന്നത്. ഈലിയ എന്ന് പറഞ്ഞാൽ സുറിയാനി ഭാഷയിൽ ബൈത്തുള്ള എന്നാണ് അർത്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭവനമുള്ള സ്ഥലം എന്നർത്ഥമാണ് അതിനുള്ളത്. ഈ നാട് നമുക്ക് കീഴടക്കണം, മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് ഈ നാട് പരിശുദ്ധമായ നാട് ശുദ്ധീകരിക്കണം എന്ന് അദ്ദേഹം ഈ മീറ്റിങ്ങിൽ അവകാശപ്പെട്ടു, അവരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ വളരെ ആവേശത്തോടുകൂടി പ്രസംഗിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ നാക്കിന് മുന്നിൽ അവരൊക്കെ മയങ്ങിപ്പോയി. അങ്ങനെ അവരംഗീകരിച്ചു. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഈ അടിമകളായിട്ടുള്ള ആളുകളെയാണ് ഇതിനുവേണ്ടി അവർ സംഘടിപ്പിച്ചത്. ഈ അടിമകൾക്കൊക്കെ അതിന് പകരം സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റുകൾ കൊടുത്തു. ഈ യാത്രയിൽ മരിച്ചാൽ, യുദ്ധത്തിൽ മരിച്ചാൽ സ്വർഗം എന്ന് പറഞ്ഞു. അങ്ങനെ 1,000,000 ആളുകളെ സംഘടിപ്പിച്ചു. 1,000,000 അടിമകളെ സംഘടിപ്പിച്ച് അവരുമായിട്ട് ഇങ്ങോട്ട് വന്നു, തുർക്കിയിലേക്ക് വന്നു. അപ്പോൾ ഇവർക്ക് ഈ യൂറോപ്പിൽ നിന്ന് വരുന്ന, ഇറ്റലിയിൽ നിന്ന് വരുന്ന ഈ ക്രിസ്ത്യാനികൾക്ക് ഇവിടുത്തെ നാടിനെ കുറിച്ച് അറിയില്ല, ഇവിടുത്തെ വഴികളറിയില്ല. അപ്പോൾ അവരിവിടെ വന്നിട്ട് തുർക്കിയിലുള്ള ക്രിസ്ത്യാനികൾ അവരുടെ അടുത്ത് വന്ന് അവരുമായി സന്ധിയുണ്ടാക്കി. അപ്പോൾ ഈ തുർക്കിക്കാരായ ക്രിസ്ത്യാനികൾക്ക് ഇവരെ പേടിയായിരുന്നു, കാരണം ഇവർ ഓർത്തഡോക്സാണ്. പക്ഷേ അവരെ ഇവർ സമാധാനിപ്പിച്ചു, ഞങ്ങൾ നിങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കരാറുണ്ടാക്കി. അങ്ങനെ ഈ രണ്ട് കൂട്ടരും കൂടി 1,000,000 കൂടുതൽ വരുന്ന ഈ സൈന്യം വന്ന് ഫലസ്തീൻ കീഴടക്കി. അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, കാരണം അവർ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളാണ്. അപ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായ ഭിന്നതയാണ് ഈ അവസ്ഥക്ക് കാരണം. ഈ ഭിന്നത ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? അബ്ബാസി ഖിലാഫത്തിൻ്റെ കാലത്ത് അബ്ബാസി ഖലീഫമാർക്കെതിരെ അവരുടെ സ്വന്തം അംഗരക്ഷകർ നടത്തിയ ഈ ചതി, അതിനുള്ള കാരണം എന്തായിരുന്നു? അബ്ബാസി ഖലീഫമാർക്ക് ഹുറൂജ് എന്നുള്ളത് ഭരണാധികാരികളെ കൊല്ലുക, അവർക്കെതിരെ കലാപം നടത്തുക എന്നുള്ളത് നിസ്സാരമായിരുന്നു. കാരണം അവരുണ്ടായത് തന്നെ ഹുറൂജിലൂടെയാണ്. അപ്പോൾ ഒരു ഹുറൂജിന്റെ ഫലമായിരുന്നു യഥാർത്ഥത്തിൽ ബൈത്തുൽ മഖ്ദിസ് നഷ്ടപ്പെടാനുള്ള കാരണം. അതിനു മുമ്പ് ഉമവി ഖലീഫമാരുടെ കീഴിലായിരുന്ന കാലത്ത് ഒരു ശത്രുവിനും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ സാധിച്ചിരുന്നില്ല. മുസ്ലിങ്ങൾ ഐക്യത്തോടെ നിന്ന കാലത്ത് ഒരു നസ്രാണിക്കും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഈ കുരിശ് യുദ്ധം അത് ദീർഘകാലം നിലനിന്നു. 1905 മുതൽ 1909 വരെ 4 വർഷം ബൈത്തുൽ മഖ്ദിസിന് ചുറ്റുമുള്ള പട്ടണങ്ങളൊക്കെ പിടിച്ചു നിന്നു. ഈ 4 വർഷം കഴിഞ്ഞതോടുകൂടി എല്ലാ പട്ടണങ്ങളും കീഴടക്കി ബൈത്തുൽ മഖ്ദിസ് അവരുടെ കീഴിലായി. അവരൊരിക്കലും എന്തിനു വേണ്ടിയല്ല വന്നത്? ബൈത്തുൽ മഖ്ദിസിന് വേണ്ടിയല്ല വന്നത്. അവർ വന്നത് അതിനടുത്തുള്ള കനീസത്തുൽ ഖിയാമ എന്ന് പറയുന്ന ചർച്ചിന് വേണ്ടിയാണ്. ആ ചർച്ചിൽ വെച്ചാണ് ഈസാ അലൈഹി ഇസ്ലാമിനെ കുരിശിൽ തറച്ചതെന്നാണ് അവരുടെ വിശ്വാസം. അത് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് അവർ വന്നത്. അങ്ങനെ ബൈത്തുൽ മഖ്ദിസിനെ അവർ അപമാനിക്കുകയാണ് ചെയ്തത്. ബൈത്തുൽ മഖ്ദിസ് അവർക്കൊരു വിഷയമേ അല്ല, അത് അവർക്ക് ആവശ്യമില്ല. അവർക്കാവശ്യം ഈ പള്ളിയാണ്, അവരുടെ കനീസത്തുൽ ഖിയാമ. ഇന്നും നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, ദ ചർച്ച് ഓഫ് ഹോളി സെപൽക്കർ എന്ന് പറയുന്ന പേരിൽ, ദ ചർച്ച് ഓഫ് ഹോളി സെപൽക്കർ എന്ന് സെർച്ച് ചെയ്താൽ ഈ പള്ളിയുടെ ചിത്രം കാണാൻ സാധിക്കും. ആ പള്ളി അവർ പിന്നെ പുതുക്കി പണിയുകയും അതുപോലെ തന്നെ പരിപാലിക്കുകയും ചെയ്തു. എന്നാൽ മസ്ജിദുൽ അക്സയുടെ അവസ്ഥ എന്തായിരുന്നു? 88 വർഷം, 1999 മുതൽ 1187 വരെയുള്ള 88 വർഷങ്ങൾ, ഈ 88 വർഷം മസ്ജിദുൽ അക്സയിൽ ബാങ്ക് കൊടുത്തിട്ടില്ല, നമസ്കാരം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥ ഇപ്പോഴും അവിടെ അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ കാവൽ കൊണ്ട് ഉണ്ടായിട്ടില്ല, അതിനുശേഷം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ ദീർഘമായ 88 വർഷക്കാലം മസ്ജിദുൽ അക്സ അപമാനിക്കുകയായിരുന്നു ക്രിസ്ത്യാനികൾ ചെയ്തത്. അവർ മസ്ജിദുൽ അക്സയിൽ അവരുടെ കുതിരകൾ കെട്ടിയിടും. നമ്മൾ പറഞ്ഞു മസ്ജിദുൽ അക്സ രണ്ട് നിലയാണ്, മുകളിലത്തെ നില പിന്നെ മേൽക്കൂരയില്ലാതെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നതാണ്. നമ്മളിപ്പോൾ കാണുന്ന ചിത്രത്തിൽ ഒരു മേൽക്കൂരയില്ല, ചില ഭാഗത്ത് മാത്രമേ മേൽക്കൂരയുള്ളൂ. പക്ഷെ അതിൻ്റെ താഴെ മുഴുവനായും മേൽക്കൂരയുള്ള ഒരു നില താഴെയുണ്ട്. ഈ താഴെയുള്ള നില അവർ കുതിരകൾ കെട്ടിയിടാൻ ഉപയോഗിച്ചിരുന്നു, കുതിരയുടെ ആലയായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. അതുപോലെ നഊദു ബില്ലാ അവർ ടോയ്ലറ്റായി ഉപയോഗിച്ചിരുന്നു മസ്ജിദുൽ അക്സ. അത്രമാത്രം അതിനെ അവർ അപമാനിച്ചിട്ടുണ്ട്, നിന്ദിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് യഹൂദികൾ ചെയ്യുന്നതിനേക്കാളും വലിയ ക്രൂരത നസ്രാണികളോട് ചെയ്തിട്ടുണ്ട് ഈ 88 വർഷം. ഈ 88 വർഷം കഴിഞ്ഞപ്പോൾ പിന്നീട് മസ്ജിദുൽ അക്സ മുസ്ലിമീങ്ങൾ തിരിച്ചു പിടിച്ചു. അത് നിങ്ങൾ കേട്ടിരിക്കും സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുള്ള എന്ന ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ. അദ്ദേഹം അന്നത്തെ ഭരണകൂടമായിരുന്ന സംഗി എന്ന് പറയുന്ന കുടുംബം, നൂറുദ്ദീൻ സംഗി, അതുപോലെ ഇമാദുദ്ദീൻ സംഗി എന്നൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. അവർ അന്ന് സിറിയയിൽ ഡമസ്കസ് കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്ന രാജാക്കന്മാരാണ്. നമ്മൾ പറഞ്ഞു അബ്ബാസി ഖിലാഫത്ത് ക്ഷയിച്ചതിന് ശേഷം ഓരോ നാടുകളും ഓരോ ഭരണാധികാരിയുടെ കയ്യിലായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഭരണാധികാരികളായിരുന്നു ഈ സംഗി കുടുംബം എന്ന് പറയുന്നത്. അവരുടെ കീഴിലുള്ള ഒരു പടയാളിയായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബ് റഹിമഹുള്ള. അദ്ദേഹം എൽമുള്ള ഒരു വ്യക്തിയായിരുന്നു, ഹദീസ് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, ഇബ്നു അസാക്കിർ റഹിമഹുള്ള, മുഹദ്ദിസായ ഇബ്നു അസാക്കിറിന്റെ അടുത്ത് പോയി ഇബ്നു അസാക്കിറിന്റെ ഒരു കിതാബുണ്ട് ജിഹാദിന്റെ ഫളായിലിനെ കുറിച്ച്, 40 ഹദീസ് അൽ അർബഉൻ ഫിൽ ജിഹാദ് എന്ന് പറയുന്നൊരു കിതാബ്. ആ കിതാബ് ഷെയ്ഖിന്റെ അടുത്ത് പോയി ഇബ്നു അസാക്കിറിന്റെ അടുത്ത് പോയി നേരിട്ട് പഠിച്ച ആളാണ് സലാഹുദ്ദീൻ അയ്യൂബി. സലാഹുദ്ദീൻ എന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരാണ്. സലാഹുദ്ദീൻ യൂസുഫ് ഇബ്നു അയ്യൂബ് അയ്യൂബ് അൽ അയ്യൂബി റഹിമഹുള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം തന്റെ ഷെയ്ഖിന്റെ അടുത്ത് നിന്ന് ഈ കിതാബൊക്കെ പഠിച്ചു. ചരിത്രത്തിൽ കാണാം, ഇത് കിതാബ് പഠിച്ചതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉസ്താദായ ഇബ്നു അസാക്കിറിനോട് പറഞ്ഞത്, താങ്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, കാരണം അന്ന് മസ്ജിദുൽ അക്സ നസ്രാണികൾ ഇങ്ങനെ കുതിരയെ കെട്ടിടാൻ ഉപയോഗിച്ച് അപമാനിച്ച് കിടക്കുന്ന സമയമാണ്, അപ്പോഴാണ് അദ്ദേഹം ഈ കിതാബ് പഠിക്കുന്നത്. അദ്ദേഹം ജിഹാദിനെ കുറിച്ചുള്ള ഹദീസുകളൊക്കെ വായിച്ചിട്ട് ഉസ്താദിനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, മസ്ജിദുൽ അക്സ മോചിപ്പിക്കാനുള്ള സൈന്യത്തിൽ ഞാൻ ഉൾപ്പെടാൻ വേണ്ടി, അതിലെനിക്കൊരു പങ്കുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. അദ്ദേഹത്തിന്റെ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീട് അള്ളാഹുവിന്റെ ഫളൽ കൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഹത്തീൻ യുദ്ധം എന്ന് പറയുന്ന യുദ്ധം നടന്നു. ഹത്തീൻ യുദ്ധം എന്ന് പറയുന്നത് മസ്ജിദുൽ അക്സയുടെ അടുത്ത് വെച്ച് ഫലസ്തീനിലുള്ള സ്ഥലമാണ്, ഇന്നത്തെ ഭൂപടപ്രകാരം ഇസ്രായേലിലാണ് അത് കിടക്കുന്നത്. ആ സ്ഥലത്ത് വെച്ച് മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ യുദ്ധമുണ്ടായി. രണ്ടേ രണ്ട് ദിവസം കൊണ്ട് 10,000 കണക്കിന് വരുന്ന ക്രിസ്ത്യാനികളെ, 30,000 വരുന്ന സൈന്യമുണ്ടായിരുന്നു അവർ. രണ്ട് ദിവസം കൊണ്ട് ആ യുദ്ധം അദ്ദേഹം അവസാനിപ്പിച്ചു. സലാഹുദ്ദീൻ അയ്യൂബ് റഹിമഹുള്ള അദ്ദേഹം മസ്ജിദുൽ അക്സ മോചിപ്പിച്ചു. അത് ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു യുദ്ധമാണ് ഹത്തീൻ യുദ്ധം, മഅറക്കത്തു ഹത്തീൻ. അതോടുകൂടി വീണ്ടും ഇത് മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് വന്നു. പിന്നീട് 1187 മുതൽ അയ്യൂബി ഭരണകൂടം, ഇദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾ, ഇദ്ദേഹത്തിൽ നിന്ന് ഭരണമേറ്റെടുത്ത ഭരണാധികാരികളാണ് അയ്യൂബികൾ എന്നറിയപ്പെടുന്നത്. അവരായിരുന്നു പിന്നീട് ഫലസ്തീൻ ഭരിച്ചിരുന്നത്. അതിനുശേഷം അയ്യൂബികളുടെ ഭരണം അവസാനിച്ചത് 1260 അതിനുശേഷം വന്ന അടുത്ത മുസ്ലിം ഭരണാധികാരികളാണ് ദൗലത്തുൽ മമാലിക്, അടിമ രാജവംശം എന്നറിയപ്പെടുന്ന ഭരണകൂടം. അവർ പിന്നീട് 260 വർഷം 1517 അത്രയും കാലം, ഏകദേശം 260 വർഷം അവർ ഭരിച്ചു. ഇതൊക്കെ ക്രിസ്തു വർഷത്തിലുള്ള കണക്കാണ്, 1517 വരെ. 1517 ഉസ്മാനി ഖിലാഫത്തിന്റെ തുടക്കം. ഇസ്ലാമിക ലോകത്ത് കടന്നു വന്ന അടുത്ത ഭരണാധികാരികളാണ് ഉസ്മാനികൾ. ഉസ്മാനികളാണ് ഉമവി ഖിലാഫത്തിന് ശേഷം പിന്നീട് മുസ്ലിം ലോകത്തെ ഏകോപിപ്പിച്ചത്. അതിനിടയിലുണ്ടായിരുന്ന അബ്ബാസികളുടെ കീഴിൽ മുസ്ലിം ലോകം ഏകോപിച്ചിട്ടില്ല. കാരണം നമ്മൾ പറഞ്ഞു, യൂറോപ്പിൽ ഒരു ഉമവി ഭരണകൂടം ഉണ്ടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോയ അബ്ദുറഹ്മാൻ ദാഖിൽ റഹിമഹുള്ള അവിടെ ഭരണം നടത്തിയിരുന്നു. അതുപോലെ തന്നെ പിന്നീട് വന്ന പിന്നെ അയ്യൂബികൾക്ക് വളരെ ചെറിയ ഭരണമാണ് ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന ദൗലത്തുൽ മമാലിക് അവർ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണമായും മുസ്ലിം ലോകം അവർ ഭരിച്ചിട്ടില്ല. പിന്നീട് ഉസ്മാനികളാണ് ലോകത്തുള്ള മുസ്ലിം രാജ്യങ്ങളെ മുഴുവൻ ഏകോപിപ്പിച്ചതായി ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഒന്നാമത്തെ ഉസ്മാനി ഖലീഫയായ സലീം അൽ ഔവൽ എന്ന് പറയുന്ന ഭരണാധികാരി മസ്ജിദുൽ അക്സ അടക്കം പിടിച്ചെടുക്കുകയും പിന്നീടുള്ള ദീർഘമായ കാലം ഏകദേശം 400 വർഷത്തോളം അവർ ഭരണം നടത്തി. 1800 ചില്ലാനം വരെ, 1900 തൊട്ടടുത്ത് 1897 വരെ, അത്രയും കാലം ഉസ്മാനികളുടെ കീഴിലായിരുന്നു ഫലസ്തീന്റെ ഭരണം. ഉസ്മാനികളുടെ ഏറ്റവും വലിയ പുണ്യമാണ്, അവർ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല കാര്യമാണ് മസ്ജിദുൽ അക്സ അവർ സംരക്ഷിച്ചു എന്നുള്ളത്. കാരണം മസ്ജിദുൽ അക്സ സലാഹുദ്ദീൻ അയ്യൂബി കീഴടക്കിയെങ്കിലും അതിനുശേഷവും ക്രിസ്ത്യാനികളുടെ ഭീഷണിയിലായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാകും, ഒരുപാട് കുരിശ് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞത് ഒന്നാമത്തെ കുരിശ് യുദ്ധമാണ്. അതിനുശേഷം ഒരുപാട് കുരിശ് യുദ്ധം ഉണ്ടായിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത് കുരിശ് യുദ്ധം എന്ന് പറയുന്നത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും അവരുടെ ഭാഗത്തുനിന്ന്, നസ്രാണികളുടെ ഭാഗത്തുനിന്ന് മുസ്ലിങ്ങളെ പിന്നെ പരാജയപ്പെടുത്താൻ, ഫലസ്തീനെ പിടിച്ചെടുക്കാനുള്ള പല നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും യഹൂദികൾ അവിടെ നസ്രാണികളുടെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ്. നസ്രാണികൾ ഫലസ്തീന്റെ ഭരണം ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ തുടർന്നിരുന്നു. പക്ഷേ ഉസ്മാനി ഖിലാഫത്ത് 1517 അധികാരം ഏറ്റെടുത്തതോടുകൂടി അതിനുശേഷം അന്ന് ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ, തുർക്കിയിലൊക്കെ ഉസ്മാനി ഖിലാഫത്ത് തന്നെ അധികാരത്തിൽ വന്നു. അപ്പുറത്ത് യൂറോപ്പിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ രാജ്യങ്ങൾ പിന്നീട് ഉസ്മാനികളിൽ നിന്ന് സ്വന്തം തടി രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു. ഇങ്ങോട്ട് ഫലസ്തീൻ ആക്രമിക്കാൻ അവർ ശ്രമിക്കുന്നതിന് പകരം ഉസ്മാനികളെ പേടിച്ച് അവരവിടെ അടങ്ങിയിരിക്കുകയായിരുന്നു. ഇങ്ങനെ 400 വർഷത്തോളം മസ്ജിദുൽ അക്സയെ ഉസ്മാനികൾ സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് മസ്ജിദുൽ അക്സയുടെ ചരിത്രം. പിന്നീട് വീണ്ടും അത് യഹൂദികളുടെ കയ്യിലെത്തി. അപ്പൊ മുസ്ലിമുകളും നസ്രാണികളും തമ്മിലുണ്ടായ പ്രശ്നങ്ങളുടെ ചരിത്രം ഇത്രയാണ്. അത് കഴിഞ്ഞ് പിന്നെ യഹൂദികളുടെ കയ്യിൽ എങ്ങനെയാണ് എത്തിയത് മസ്ജിദുൽ അക്സ? ഈ ദുർബലമായ യഹൂദികൾക്ക്, ദുർബലരായ യഹൂദികൾക്ക് എങ്ങനെയാണ് മസ്ജിദുൽ അക്സ പിടിച്ചെടുക്കാൻ സാധിച്ചത്? അത് ഇൻഷാല്ലാ അടുത്ത ദിവസം നമുക്ക് വിശദീകരിക്കാം. ഇൻഷാല്ലാ ഈ ഇത്രയും പറഞ്ഞതിൻ്റെ ചുരുക്കം, നമ്മൾ ഉമർ റളിയല്ലാഹുവിൻ്റെ ഫത്ഹ് മുതൽ ഉസ്മാനികളുടെ ഭരണം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? നഷ്ടപ്പെട്ടത് ഒരു ഫുർഖത്തിൻ്റെ ഫലമായിരുന്നു, മുസ്ലിങ്ങൾക്കിടയിലുള്ള ഭിന്നിപ്പിൻ്റെ ഫലമായിരുന്നു. അപ്പോൾ അതിനുള്ള പരിഹാരം എന്താണ്? ഐക്യമാണ്. മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകണം. എന്നാൽ മാത്രമേ ശത്രുക്കളുടെ ശെറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീഹ് ഹദീസിൽ കാണാം, അള്ളാഹു തആല ഈ ഉമ്മത്തിനെതിരെ രണ്ട് വാളുകൾ ഒരുമിച്ച് കൂട്ടുകയില്ല. ഒന്ന് മുസ്ലിമീങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള വാളും പുറത്തുനിന്നുള്ള ഒരു വാളും. അഥവാ മുസ്ലിമീങ്ങൾക്കിടയിൽ ഐക്യമുണ്ടെങ്കിൽ അവർക്ക് ശത്രുക്കളോട് ഏറ്റുമുട്ടാൻ സാധിക്കുകയുള്ളൂ. ഐക്യമുണ്ടെങ്കിലേ അവർക്ക് അവരെ സ്വയം സംരക്ഷിക്കാൻ, നമുക്ക് നമ്മെ സ്വയം സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഐക്യം എങ്ങനെയാണ് ഉണ്ടാവുക? ഐക്യമുണ്ടാകുക അഖീദയുടെ അടിസ്ഥാനത്തിലാണ്. എല്ലാവരും ഒരേ വിശ്വാസത്തിൽ ഐക്യപ്പെടുക എന്നുള്ളതാണ് ഐക്യത്തിന്റെ മാർഗം. മനസ്സുകൾ തമ്മിൽ ഇണങ്ങുക എന്നുള്ളതാണ് ഐക്യത്തിന്റെ മാർഗം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ വഅല്ലഫ ബൈന ഖുലൂബിഹിം, അള്ളാഹു അവരുടെ മനസ്സുകൾ തമ്മിൽ ഇണക്കിയിരിക്കുന്നു. മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വിശ്വാസം നിലനിൽക്കുന്ന സ്ഥലമാണ് മനസ്സ്. അപ്പോൾ അഖീദ ശരിയാകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഐക്യം ഉണ്ടാവുക. അഖീദ ശരിയാവാതെയുള്ള ഐക്യം അത് ഒരു പിന്നെ കാപട്യമായിരിക്കും, അതിന് നിലനിൽപ്പുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് യഹൂദികളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് തഹ്സബുഹും ജമീഅൻ വഖുലൂബുഹും ഷത്ത, ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅഖിലൂൻ, അവർ ഒരുമിച്ച് നിൽക്കുന്നതായി നിങ്ങൾക്ക് തോന്നും, വഖുലൂബുഹും ഷത്ത, പക്ഷെ അവരുടെ മനസ്സിൽ പല ചിന്തകളാണ്, പല വിശ്വാസങ്ങളാണ്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു തആല ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅഖിലൂൻ, അവർ ബുദ്ധിയില്ലാത്ത ജനങ്ങളായതുകൊണ്ടാണ് ഇങ്ങനെ അവർ നിലനിൽക്കുന്നത്. അഥവാ വ്യത്യസ്തമായ അഖീദയായിട്ടും മനസ്സുകളിൽ പല വിശ്വാസമായിട്ടും വെറുതെ എന്തെങ്കിലും ഭൗതിക ലാഭത്തിന് വേണ്ടിയോ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് ബുദ്ധിയില്ലാത്തവന്റെ ലക്ഷണമാണ്. കാരണം ആ ഐക്യം എപ്പോഴും തകരാം, അതെപ്പോഴും നഷ്ടപ്പെട്ടു പോകാം. അപ്പൊ അങ്ങനെയുള്ള ഐക്യം എന്ന് പറയുന്നത് അത് അഖലില്ലാത്ത ഒരാളുടെ അടയാളമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുസ്ലിമീങ്ങൾ ഒരേ അഖീദയിൽ, തൗഹീദിൽ, സുന്നത്തിൽ ഏകോപിക്കുക എന്നുള്ളതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം. അത് ഈ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ദിവസം ഇൻഷാല്ലാ മസ്ജിദുൽ അക്സയുടെ പുതിയ ചരിത്രം എങ്ങനെയാണത് വീണ്ടും നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മസ്ജിദ് മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു തരുമാറാകട്ടെ. പൂർണ്ണമായും അവിടെ ഇബാദത്ത് കൊണ്ടും തൗഹീദ് കൊണ്ടും ആ പള്ളിയെ പരിപാലിക്കാൻ, അതിൻ്റെ യഥാർത്ഥ ദൗത്യം വീണ്ടും നിർവഹിക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. സുബ്ഹാനക അല്ലാഹു ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബ്.